പ്രൊഫസർ കെ ജെ മാത്യു എഴുതുന്ന ലേഖനം ഇരുൾ വരുമ്പോൾ ചെയ്യേണ്ട ഒരേയൊരു കാര്യം. പ്രകാശത്തിൽ വസിക്കുവാനും നടക്കുവാനുമാണല്ലോ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ അന്ധകാരം നമ്മുടെയൊക്കെ ജീവിതത്തെ വന്ന് മൂടാറുണ്ട്. അത് സാമൂഹിക വൈയക്തിക തലങ്ങളിൽ അനുഭവപ്പെടാം. ഒരു മഹാമാരി സമൂഹത്തെ ഒന്നാകെ ഗ്രസിക്കുമ്പോൾ, ഒരു പ്രകൃതി ദുരന്തം ഒരു ദേശത്തുണ്ടാകുമ്പോൾ, ആ സമൂഹത്തിൻ്റെ മേൽ ഒരു കരിമ്പടം വീണ പ്രതീതിയായിരിക്കും ഉണ്ടാവുക. വ്യക്തിതലത്തിലും ഇത് സംഭവിക്കാം. ജീവിതക്ലേശങ്ങൾ വല്ലാതെ വരിഞ്ഞു മുറുക്കുമ്പോൾ വലിയൊരു ഭാരം മനസ്സിൽ അനുഭവപ്പെടാത്തവർ ആരുണ്ട്? വല്ലാത്തൊരു ഏകാന്തത, ഒരു വീർപ്പുമുട്ടൽ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ നീറ്റൽ, ഇവയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ തിരിനാളത്തെ കുറയ്ക്കുവാൻ കാരണമാകുന്നുണ്ട്. നാം എല്ലാവരും അനിവാര്യമായി കടന്നു പോകേണ്ട ഈ അവസ്ഥകൾക്ക് എന്താണൊരു മറുമരുന്ന്? വിശുദ്ധനായ കാർഡിനൽ ഹെൻറി ന്യൂമാൻ്റെ അനുഭവമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. ഒരു ഇരുൾ അദ്ദേഹത്തെ ഗ്രസിച്ചു. അത് വ്യത്യസ്തമായ ഒരു തലത്തിലായിരുന്നു താനും. പക്ഷേ ആ ഇരുളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പ്രകാശത്തിനായി തീക്ഷ്ണമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നിത്യമാം പ്രകാശമേ നയിക്കുകന്നേ നീ എന്ന വരികൾ വിഖ്യാതമാണല്ലോ. പ്രാർത്ഥിച്ചപ്പോൾ മറുപടി ലഭിക്കുകയും ഇരുൾ മാറി അദ്ദേഹം പ്രകാശത്തിലേക്ക് വരികയും ചെയ്തു എന്നുള്ളത് ചരിത്രം. നാം മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇരുട്ട് എന്നേക്കുമായി ഒരു ദൈവ പൈതലിനെ വന്ന് മൂടുവാൻ പിതാവ് അനുവദിക്കുകയില്ല. അതിനാൽ ഇരുട്ടിലായിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും പ്രകാശത്തെക്കുറിച്ചായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ ഇരുട്ട് മാറി പ്രകാശം വന്ന് നിറയുന്ന നല്ല നാളുകൾക്കായി ഭാവന കണ്ട് നാം പ്രാർത്ഥിക്കണം. അതിനാൽ നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേയുള്ളൂ. പ്രകാശത്തിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, ഊരാക്കുടുക്കുകളിലേക്ക് നിരന്തരം പ്രകാശത്തെ ക്ഷണിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മടുപ്പ് തോന്നരുത്. പ്രകാശം വന്ന് നിറയുമ്പോൾ അന്ധകാരം താനെ മാറുമല്ലോ. മനുഷ്യർ അവർ ഏത് ജാതിയിൽ, മതത്തിൽ, പാർട്ടിയിൽ, വിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കേണ്ട പ്രകാശം ആരാണ്? അത് യേശുക്രിസ്തു മാത്രമാണ്. അവിടത്തേക്ക് മാത്രമേ ഈ പ്രാർത്ഥനയ്ക്ക് ഫലപ്രദമായ മറുപടി നൽകുവാൻ സാധിക്കുകയുള്ളൂ. കാരണം അവിടുന്ന് പ്രകാശം തന്നെയാണ്. മറ്റുള്ളവരെല്ലാം പ്രകാശത്തിലേക്ക് മനുഷ്യനെ നയിക്കാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ യേശു മാത്രമേ ഇപ്രകാരം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാൻ 8:12. അന്ധകാരത്തിൻ്റെ ശക്തികൾ ഭയപ്പെടുന്ന ഒരേയൊരു നാമമേയുള്ളൂ. അത് യേശുവിൻ്റെ നാമം മാത്രമാണ്. അതിനാൽ യേശു കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ, കുടുംബത്തിൽ ഉള്ള അന്ധകാരം, അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും തനിയെ അപ്രത്യക്ഷമാകും. സംശയത്തിന് വകയില്ലാതെ ഇക്കാര്യം യേശു പറഞ്ഞിട്ടുണ്ട്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. യോഹന്നാൻ 8:12. ഇത് യാദൃശ്ചികമായ ഒരു പ്രസ്താവന അല്ലേയല്ല. യേശുവിൻ്റെ ജനനത്തിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഏശയ്യാ പ്രവാചകൻ കൂരിരുട്ടിനെ അകറ്റുന്ന യേശുവാകുന്ന പ്രകാശത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്: അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായൊരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ഏശയ്യാ 9:2. പഴയ നിയമത്തിലെ പ്രവചനങ്ങളെല്ലാം പുതിയ നിയമകാലത്തിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഏശയ്യാ പ്രവാചകൻ പ്രവചിച്ച വരാനിരിക്കുന്ന പ്രകാശം യേശുവാണെന്ന് പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായി സ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. മത്തായി 4:16. മരണത്തിൻ്റെ നിഴലിലും ഭയത്തിലും ആയിരിക്കുന്നവരെ വിമോചിപ്പിക്കുവാൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? യേശു പ്രകാശമാണെന്ന് അവകാശപ്പെടുക മാത്രമല്ല, അവിടുത്തെ പ്രകാശം യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ യഥാർത്ഥ മഹത്വം ദർശിക്കുവാൻ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യർക്ക് അവിടുന്ന് കൃപ നൽകി. രൂപാന്തരീകരണ മലയിൽ വച്ചാണ് അത് സംഭവിച്ചത്. ഭൗമിക ശരീരത്താൽ മറയ്ക്കപ്പെട്ടിരുന്ന യേശുവിൻ്റെ പ്രകാശം വെളിപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. ദൃക്സാക്ഷികൾ അത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു: അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. മത്തായി 17:2. അതിനാൽ പ്രിയ ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ നീതി സൂര്യൻ ഉദിക്കുവാൻ വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്വർഗത്തെക്കുറിച്ച് നമുക്കൊക്കെ ഒരു സങ്കല്പമുണ്ട്. അത് പ്രകാശം നിറഞ്ഞ ഒരു സ്ഥലമാണ്. പക്ഷേ എന്താണ് സ്വർഗത്തെ ദീപ്തമാക്കുന്ന ഈ പ്രകാശം? അവിടെ സൂര്യനോ ചന്ദ്രനോ ഉണ്ടോ? ഇക്കാര്യത്തിൽ നമുക്ക് ഒരു ദൃക്സാക്ഷിയുണ്ട്. സ്വർഗത്തിൻ്റെ വെളിപാട് ലഭിച്ച വിശുദ്ധ യോഹന്നാൻ. അദ്ദേഹം അത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യം ഉണ്ടായിരുന്നില്ല. വെളിപാട് 21:23. എന്നാൽ എങ്ങനെ അത് പ്രകാശിക്കുന്നു? വിശദ യോഹനാൻ നൽകുന്ന ഉത്തരം ഇതാണ്: അതിന്റെ ദീപം കുഞ്ഞാടാണ്. വെളിപാട് 21:24. ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം ബലിയായി തീർന്ന കളങ്കമില്ലാത്ത ആ കുഞ്ഞാട് യേശു സ്വർഗത്തെ പ്രകാശിപ്പിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ഇക്കാര്യം യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. വെളിപാട് 1:18. ലോകത്തിൻ്റെ മാത്രമല്ല സ്വർഗത്തിൻ്റെയും പ്രകാശമാണ് യേശു. ഇക്കാര്യം നാം ഒരിക്കലും വിസ്മരിക്കാതിരിക്കുവാൻ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വെളിപാട് പുസ്തകം അവസാനത്തെ അധ്യായം എഴുതപ്പെട്ടത്. ഇനിയൊരിക്കലും രാത്രിയുണ്ടാവുകയില്ല. ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. വെളിപാട് 22:5. ഈ തിരിച്ചറിവ് നമുക്ക് നവമായ ഒരു ഉന്മേഷം നൽകട്ടെ. നമ്മുടെ ഏകാന്തതയുടെ, അരക്ഷിതാവസ്ഥയുടെ, നിർവികാരതയുടെ, ഭയത്തിൻ്റെ ഇരുളിൽ അതിൻ്റെ ഭാവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അത് എന്തു തന്നെയാണെങ്കിലും നാം എന്നേക്കുമായി അടയ്ക്കപ്പെട്ട് തടവുകാരായി കഴിയേണ്ടവരല്ല. നമ്മുടെ വിമോചകൻ തൊട്ടടുത്തുണ്ട്. നീ ഒന്ന് ക്ഷണിക്കുവാനായി അവിടുന്ന് കൊതിയോടെ കാത്തിരിക്കുന്നു. ഈ ലേഖനം വായിക്കുന്ന നിങ്ങൾ ഒരു നിമിഷം നിശബ്ദമായി ഇപ്രകാരം പ്രാർത്ഥിക്കുക: യേശുവേ, അവിടുന്നാണ് പ്രകാശമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അന്ധകാരത്തിൽ കഴിയുന്ന എന്നെ രക്ഷിക്കുവാൻ ഇപ്പോൾ തന്നെ വരണമേ. എൻ്റെ മനസ്സിൻ്റെ ഇരുൾ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്താൽ അകറ്റിയാലും സ്വർഗത്തെപ്പോലും പ്രകാശിപ്പിക്കുന്നവനായ യേശുവേ, ഭൂമിയിൽ ഞാനും സ്വർഗത്തിൻ്റെ ആനന്ദം അനുഭവിക്കട്ടെ. പരിശുദ്ധയമ്മേ, വിശുദ്ധ യോസേപിതാവേ, യേശുവാകുന്ന പ്രകാശത്തിൽ ഈ ലോകത്തിൽ നിരന്തരം ജീവിക്കുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.